അധ്യായം 44. യഥാർത്ഥ അടയാളം. മത്തായി 15:29-39. അവൻ വീണ്ടും സോരിൻ്റെ അതിർവിട്ട് സീദോൻ വഴിയായി ദെക്കപ്പോലി ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീലാ കടൽപ്പുറത്ത് വന്നു. മർക്കോസ് 7:31. ദെക്കപ്പോലി പ്രദേശത്ത് വെച്ചായിരുന്നു ഗർഗഹയിലെ ഭൂതബാധിതർ സൗഖ്യം പ്രാപിച്ചത്. തങ്ങളുടെ പന്നികൾ നശിക്കുന്നത് കണ്ട് ഭയചികിതരായ ജനങ്ങൾ യേശുവിനോട് അവരെ വിട്ടുപോകുവാൻ ആവശ്യപ്പെട്ടത് ഇവിടെ വെച്ചായിരുന്നു. എന്നാൽ യേശു സൗഖ്യമാക്കിയവരെ അവർ ശ്രദ്ധിച്ചു. അവരുടെ ജീവിതസാക്ഷ്യം കണ്ട് അവിടുത്തെ ജനങ്ങൾ യേശുവിനെ വീണ്ടും കാണുവാൻ ആഗ്രഹിച്ചു. യേശു അവിടെ തിരിച്ചെത്തിയപ്പോൾ പുരുഷാരം അവൻ്റെ ചുറ്റും കൂടി. ബദ്ധിതരും വിക്കനമുള്ളവനുമായ ഒരുവനെ യേശുവിൻ്റെ മുമ്പാകെ കൊണ്ടുവന്നു. യേശു സാധാരണ ചെയ്യാറുള്ളതുപോലെ സൗഖ്യമാകാ എന്ന് പറഞ്ഞുകൊണ്ട് ആ രോഗിയെ സൗഖ്യമാക്കിയില്ല. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. അവൻ്റെ ചെവിക്കുള്ളിലേക്ക് വിരലിട്ടു. അവൻ്റെ നാവിനെ തൊട്ടു. അതിനുശേഷം സ്വർഗത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ വിശ്വസിക്കാത്ത ജനങ്ങളെ ഓർത്ത് നെടുവീർപ്പെട്ടു. തുറക്കുക എന്ന് കൽപ്പിച്ചതോടെ ആ മനുഷ്യൻ്റെ സംസാരശക്തി വീണ്ടെടുത്തു. ആരോടും പറയരുത് എന്ന യേശുവിൻ്റെ കൽപ്പനയെ മറന്നുകൊണ്ട് ആ മനുഷ്യൻ തനിക്ക് ലഭിച്ച സൗഖ്യത്തെക്കുറിച്ച് എല്ലായിടവും പ്രസിദ്ധമാക്കി. യേശു ഒരു മലയിലേക്ക് കയറിപ്പോയി. തങ്ങളുടെ രോഗികളെയും അംഗവൈകല്യമുള്ളവരെയും കൊണ്ട് ആളുകൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. തൻ്റെ അടുക്കൽ വരുന്നവരെ യേശു സൗഖ്യമാക്കി. സത്യദൈവത്തെ അറിയാവുന്ന ആ ജനം ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. 3 ദിവസം അവർ യേശുവിൻ്റെ അരികിൽ വന്നുകൊണ്ടിരുന്നു. രാത്രികാലങ്ങളിൽ അവർ ഒളിമ്പ്രദേശങ്ങളിൽ ഉറങ്ങി. പകൽ സമയങ്ങളിൽ യേശുവിൻ്റെ തിരുവായ്മൊഴികൾ കേൾക്കുവാനും യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തി കാണുവാനും അവർ തിങ്ങിക്കൂടി. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ പക്കലുണ്ടായിരുന്ന ആഹാര സാധനം തീർന്നു. അവരെ വിശപ്പോടെ പറഞ്ഞയക്കുവാൻ യേശു ഇഷ്ടപ്പെട്ടില്ല. ശിഷ്യന്മാരോട് അവർക്ക് ആഹാരം നൽകുവാൻ യേശു കൽപ്പിച്ചു. ശിഷ്യന്മാർ അവരുടെ നിസ്സഹായത പ്രകടിപ്പിച്ചു. ബേത്ത്സയിദയിൽ വെച്ച് തങ്ങളുടെ പക്കലുണ്ടായിരുന്ന 5 യവത്തപ്പം കൊണ്ട് പുരുഷാരത്തെ പോഷിപ്പിച്ചത് ശിഷ്യന്മാർ കണ്ടതാണ്. എങ്കിലും തങ്ങളുടെ പക്കലുള്ളവയെല്ലാം സർവശക്തനായ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവരുവാനുള്ള വിശ്വാസം അവർക്കില്ലാതെ പോയി. മാത്രമല്ല, ബേത്ത്സയിദയിൽ വെച്ച് ക്രിസ്തു ആഹാരം നൽകിയവരെല്ലാവരും യഹൂദന്മാരായിരുന്നു. ഇവിടെ കൂടിയിരുന്നവർ ജാതികളിൽ നിന്നുള്ളവരാണ്. ശിഷ്യന്മാരിലും യഹൂദാ സ്നേഹം വളരെ ശക്തമായി നിലനിന്നിരുന്നു. ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന്? എന്നാൽ യേശുവിൻ്റെ ആജ്ഞ അനുസരിച്ച് അവരുടെ കൈവശമുള്ളത് അവിടെ കൊണ്ടുവരട്ടെ. 7 അപ്പവും 2 മീനും പുരുഷാരം തിന്ന് തൃപ്തരായി. 7 കൊട്ട അപ്പക്കഷ്ണങ്ങൾ ശേഷിച്ചു. സ്ത്രീകളും കുഞ്ഞുങ്ങളും കൂടാതെ 4000 പുരുഷന്മാർ തൃപ്തരായ പുരുഷാരത്തിൽ ഉണ്ടായിരുന്നു. സംതൃപ്തരും സന്തുഷ്ടരുമായ ജനത്തെ യേശു പറഞ്ഞയച്ചു. അനന്തരം യേശു പടകിൽ കയറി ഗനസരേത് സമതലത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള മഗ്ദലയ്ക്ക് പോയി. സോരിൻ്റെയും സീദോൻ്റെയും അതിരിങ്കൽ വെച്ച് സുറോഫോനിക്കാരിയുടെ വിശ്വാസം കണ്ടു. യേശുവിൻ്റെ ഹൃദയം സന്തുഷ്ടമായിരുന്നു. ദെക്കപ്പൊലിയിലെ യഹൂദരില്ലാത്തവരായ ആളുകളുടെ സ്നേഹപ്രകടനങ്ങൾ യേശുവിൻ്റെ ഹൃദയം കവർന്നു. എന്നാൽ തൻ്റെ ശക്തി വളരെ ബോധ്യമാകുമെന്ന് പ്രകടിപ്പിച്ച ഗലീലയിൽ യേശുവിന് ലഭിച്ച സ്വീകരണം വളരെ തണുത്തതായിരുന്നു. യേശുവിനെ കാണുവാൻ പരീശന്മാരുടെ സംഘത്തിൽ പ്രഭുക്കന്മാരായ സദൂക്യരുടെ പ്രതിനിധികളും ഉണ്ടായിരുന്നു. അവർ യുക്തിവാദികളും പ്രഭുക്കന്മാരുമായിരുന്നു. സദൂക്യർ പുരോഹിത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരായിരുന്നു. പരീശന്മാരും സദൂക്യരും തമ്മിൽ പല കാര്യങ്ങളിലെ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. സദൂക്യരാകട്ടെ തങ്ങളുടെ സ്ഥാനവും അധികാരവും ഉറപ്പിക്കുവാനും ഭരണത്തിലിരിക്കുന്നവരുടെ പ്രീതി നേടുവാനും ശ്രമിച്ചിരുന്നു. എന്നാൽ പരീശന്മാർ റോമൻ ഭരണത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. വിദേശാധിപത്യം അവസാനിപ്പിക്കുവാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ക്രിസ്തുവിനെതിരായി സദൂക്യരും പരീശന്മാരും ഒന്നുചേർന്നു. ഒരേ ആത്മാവിനാൽ ഭരിക്കപ്പെടുന്നവർ എപ്പോഴും ഒന്നിക്കും. നന്മയ്ക്കെതിരായി തിന്മയുടെ ശക്തികൾ ഒന്നിച്ച് അണിനിരക്കും. ആകാശത്തുനിന്നൊരടയാളം കാണിച്ചു തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരീശന്മാരും സദൂക്യരും യേശുവിൻ്റെ അടുത്ത് വന്നു. യോശുവയുടെ കാലത്ത് ബെത്ത്ഹോരനിലുള്ള കനാന്യരുമായി യുദ്ധം ചെയ്യുവാൻ ഇസ്രായേൽ പോയപ്പോൾ വിജയം നേടുന്നതുവരെ യോശുവയുടെ ആജ്ഞപ്രകാരം സൂര്യൻ നിശ്ചലമായി നിന്നു. ഇസ്രായേലിയരുടെ ചരിത്രത്തിൽ പല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ട്. യേശു ഇതുപോലൊരു അത്ഭുതം പ്രവർത്തിക്കുവാൻ അവർ ആവശ്യപ്പെട്ടു. എന്നാൽ അവർക്ക് വേണ്ടിയിരുന്നത് ഇപ്രകാരമുള്ള അടയാളങ്ങളായിരുന്നില്ല. ബാഹ്യമായ തെളിവുകൾ അവർക്ക് ഒരു പ്രയോജനവും ചെയ്യുവാൻ പോകുന്നില്ലായിരുന്നു. അവരുടെ ജിജ്ഞാസ ശ്രമിക്കുമായിരുന്നില്ല. പ്രത്യേകത ആത്മീയമായ പുതുക്കമായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. യേശു അവരോട് പറഞ്ഞു, ആകാശത്തിൻ്റെ ഭാവം വിജയിപ്പാൻ നിങ്ങൾ അറിയുന്നു. ആകാശത്തെ നോക്കിക്കൊണ്ട് എപ്രകാരം ഒരു കാലാവസ്ഥയാണ് വരാൻ പോകുന്നതെന്ന് അവർക്ക് പറയാമായിരുന്നു. എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ? പരിശുദ്ധാത്മ നിറവോടുകൂടി പറയപ്പെട്ട ക്രിസ്തുവിൻ്റെ വാക്കുകൾ തന്നെ ദൈവം അവർക്ക് നൽകിയ അടയാളമായിരുന്നു. ക്രിസ്തുവിൻ്റെ ദൗത്യം സ്വർഗത്തിൽ നിന്നുള്ള ആണെന്ന് സാക്ഷീകരിക്കുന്ന അടയാളം സ്വർഗത്തിൽ നിന്ന് തന്നെ നൽകി. ആട്ടിടയന്മാർക്ക് ദൂതന്മാർ പ്രത്യക്ഷമായതും വിദ്വാൻമാർക്ക് നക്ഷത്രം വഴികാട്ടിയതും ക്രിസ്തുവിൻ്റെ സ്നാനസമയത്തെ പ്രാവും സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദവും എല്ലാം തന്നെ ക്രിസ്തുവിന് വേണ്ടിയുള്ള അടയാളങ്ങൾ ആയിരുന്നു. അവൻ ആത്മാവിൽ ഞരങ്ങി ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത്? യോനാ പ്രവാചകൻ്റെ അടയാളമല്ലാതെ ഇതിനടയാളം ലഭിക്കുകയില്ല. യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രനും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. യോനയുടെ പ്രസംഗം നിനവേക്കാർക്ക് ഒരു അടയാളമായിരുന്നതുപോലെ ക്രിസ്തുവിൻ്റെ പ്രസംഗം ആ തലമുറയിലുള്ളവർക്ക് ഒരടയാളമായിരുന്നു. എന്നാൽ വചനം സ്വീകരിക്കുന്നതിൽ എന്തോ ഒരന്തരം. ജാതികൾ വസിച്ചിരുന്ന ആ നഗരത്തിലെ ജനം ദൈവത്തിൻ്റെ ന്യായവിധികൾ കേട്ടപ്പോൾ വിറച്ചുപോയി. പണ്ഡിത പാമര ഭേദമന്യെ ഏവരും ദൈവത്തോട് നിലവിളിച്ചു, അവർക്ക് കരുണ ലഭിച്ചു. നിനവേക്കാർ ന്യായവിധിയിലെ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനയിലും വലിയവൻ. മത്തായി 12:40-41. ക്രിസ്തു ചെയ്ത ഓരോ അത്ഭുതവും തൻ്റെ ദൈവിക സ്വഭാവത്തിൻ്റെ ഒരു അടയാളമായിരുന്നു. മശിഹായെക്കുറിച്ച് പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് യേശു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പരീശന്മാർക്ക് യേശുവിൻ്റെ കരുണയുടെ പ്രവർത്തനങ്ങൾ രസിച്ചില്ല. മനുഷ്യരുടെ കഷ്ടതകളെ യഹൂദ മത നേതാക്കൾ ഹൃദയശൂന്യമായ നിസ്സംഗതയോടെയാണ് വീക്ഷിച്ചത്. പരീശന്മാരുടെ സ്വാർത്ഥത മൂലം കഷ്ടമനുഭവിച്ച ജനത്തെയായിരുന്നു പലപ്പോഴും യേശു ശുശ്രൂഷിച്ചത്. അതുതന്നെ പരീശന്മാർക്ക് ഒരു കടുത്ത ശിക്ഷയായിട്ടാണ് അനുഭവപ്പെട്ടത്. യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ എതിർക്കുവാൻ യഹൂദ നേതാക്കളെ പ്രേരിപ്പിച്ച വസ്തുത തന്നെ യേശുവിൻ്റെ ദൈവിക സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികളെല്ലാം മനുഷ്യൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയുള്ളതായിരുന്നു. യേശുവിൻ്റെ ജീവിതം ദൈവത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നതായിരുന്നു. അതായിരുന്നു തൻ്റെ ദൈവത്വത്തിൻ്റെ ഏറ്റവും വലിയ തെളിവും. യേശു ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തു, ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു. യേശുവിൻ്റെ ജീവിതം ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു. ഇന്നും സത്യത്തിൻ്റെ ദൂത നൽകപ്പെടുമ്പോൾ യഹൂദന്മാരെ പോലെ ഞങ്ങൾക്ക് ഒരു അടയാളം കാണിച്ചു തരിക എന്ന് പറയുന്ന അനേകരുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കുക. പരീശന്മാരെ തൃപ്തിപ്പെടുത്തുവാൻ യേശു ഒരത്ഭുതവും ചെയ്തില്ല. മരുഭൂമിയിൽ വെച്ച് സാത്താൻ പരീക്ഷിച്ചപ്പോഴും അവൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങിയ ഒരത്ഭുതവും യേശു കാണിച്ചില്ല. നമ്മുടെ ഭാഗം ശരിയാണെന്ന് കാണിപ്പാനോ അവിശ്വാസത്തെയും അഹങ്കാരത്തെയും സംതൃപ്തമാക്കുവാനോ വേണ്ടി ഒരു അത്ഭുതവും കാണിപ്പാനുള്ള ശക്തി ദൈവം നമുക്ക് തന്നിട്ടില്ല. എന്നാൽ സുവിശേഷത്തിൻ്റെ ദൈവിക ഉത്ഭവത്തെക്കുറിച്ച് ഉള്ള അടയാളം ദൈവം നൽകുന്നു. സാത്താൻ്റെ അടിമനുഖത്തെ തകർക്കുവാൻ നമുക്ക് കഴിയുന്നത് ഒരത്ഭുതമല്ലേ? മനുഷ്യൻ സ്വാഭാവികമായി സാത്താൻ്റെ വഴിപാടുകളോട് എതിർക്കുന്നവനല്ല. ഒരുവനിൽ ദൈവകൃപ കടന്നു വരുമ്പോൾ മാത്രമാണ് അവൻ പാപത്തെ വെറുക്കുന്നത്. പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരുവൻ ആ അടിമത്തത്തിൽ നിന്ന് മോചനാവുകയും ദൈവിക പ്രേരണകൾക്ക് സ്വയം കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ ഒരു വലിയ അത്ഭുതം നടക്കുകയാണ്. അതുപോലെ തന്നെയാണ് തെറ്റിപ്പോയ ഒരുവൻ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുന്നതും. ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടുകയും ദൈവത്തെ സ്നേഹിച്ച് ദൈവകൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറുകയാണ്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. യെഹെസ്കേൽ 36:26. മനുഷ്യ ഹൃദയങ്ങളുടെ മാറ്റം, മനുഷ്യ സ്വഭാവങ്ങളുടെ രൂപാന്തരം എന്നേക്കും ജീവിക്കുന്ന ഒരു രക്ഷകനെ വെളിപ്പെടുത്തുന്ന ഒരത്ഭുതമാണ്. ആ രക്ഷകൻ മനുഷ്യരെ വീണ്ടെടുപ്പിനായി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു ജീവിതം ഒരു വലിയ അത്ഭുതമാണ്. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ എല്ലായ്പ്പോഴും കാണേണ്ട അടയാളം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. കേൾവിക്കാർക്ക് വചനം പുതുജീവൻ നൽകേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. തൻ്റെ പുത്രൻ്റെ ദൗത്യത്തെ സംബന്ധിച്ച ലോകത്തിൻ്റെ മുമ്പാകെ ദൈവത്തിൻ്റെ സാക്ഷ്യവും ഇതാണ്. യേശുവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെട്ടാൽ അവിശ്വാസത്തിൽ അവരുടെ ഹൃദയം കഠിനപ്പെടുത്തിയതുകൊണ്ട് യേശുവിലുള്ള ദൈവികത്വം തിരിച്ചറിഞ്ഞില്ല. യേശുവിൻ്റെ ദൗത്യം തിരുവെഴുത്തുകളുടെ നിറവേറലാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. തലവാൻ്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെ യേശു പരീശന്മാരോട് പറഞ്ഞു, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേൽത്തിയെന്നാലും വിശ്വസിക്കുകയില്ല. ലൂക്കോസ് 16:31. ആകാശത്തിലോ ഭൂമിയിലോ എന്തടയാളം കൊടുത്താലും അവർക്ക് അത് പ്രയോജനപ്പെടുകയില്ല. യേശു ആത്മാവിൽ ഞരങ്ങി തന്നിൽ കുറ്റം കണ്ടുപിടിക്കുവാൻ മാത്രം ശ്രമിക്കുന്നവരുടെ ഇടയിൽ നിന്ന് മാറി ശിഷ്യന്മാരോടൊത്ത് യേശു പടകിൽ കയറി. ദുഃഖം തളം കെട്ടുന്ന നിശബ്ദതയിൽ അവർ തടാകം കടന്നു. അവർ തിരിച്ച സ്ഥലത്തേക്കല്ല മടങ്ങിപ്പോയത്. 5000 പേർക്ക് അപ്പം നൽകി പോഷിപ്പിച്ച ബെത്സയിദയിലേക്കാണ് അവർ പോയത്. അവർ അക്കരയ്ക്ക് പോകുമ്പോൾ യേശു പറഞ്ഞു, നോക്കുവീൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ചമാവ് സൂക്ഷിച്ചു കൊള്ളുവീൻ. മോശയുടെ കാലം മുതൽ പെസഹ ആചരിക്കുമ്പോൾ തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുളിച്ചമാവ് നീക്കം ചെയ്യുന്ന പതിവ് യഹൂദന്മാർക്കുണ്ടായിരുന്നു. പുളിച്ചമാവ് പാപത്തെ സാധൂകരിച്ചിരുന്നു. എങ്കിലും യേശു പറഞ്ഞത് ശിഷ്യന്മാർ ഗ്രഹിച്ചില്ല. മഗ്ദലയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ അപ്പമെടുക്കുവാൻ അവർ മറന്നുപോയി. അവരുടെ കയ്യിൽ ഒരു അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സാഹചര്യത്തിൽ അവർ ധരിച്ചത് പരീശന്മാരിൽ നിന്നോ സദൂക്യരിൽ നിന്നോ അപ്പം വാങ്ങുന്നതിനെതിരായി ക്രിസ്തു സംസാരിക്കുന്നുവെന്നായിരുന്നു. ശിഷ്യന്മാരുടെ ആത്മീയ അവബോധമില്ലായ്മയും വിശ്വാസരാഹിത്യവുമായിരുന്നു പലപ്പോഴും യേശുവിൻ്റെ വാക്കുകളെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിയാതെ പോയത്. കുറച്ച് യവത്തപ്പവും കുറച്ച് മീനും കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ സംതൃപ്തരാക്കിയ തങ്ങളുടെ ഗുരു ഇത്രയും ഗൗരവമേറിയ മുന്നറിയിപ്പ് നൽകിയപ്പോൾ അത് ഭൗതികമായ ആഹാരത്തെക്കുറിച്ചായിരിക്കും എന്ന് കരുതിയ ശിഷ്യന്മാരുടെ ചിന്താശൂന്യതയെ യേശു ശകാരിച്ചു. പരീശന്മാരുടെയും സദൂക്യരുടെയും കൗടല്യം നിറഞ്ഞ നീക്കം ശിഷ്യന്മാരുടെ വിശ്വാസത്തെ പുളിച്ച മാവിനെ പോലെ ആക്കി തീർക്കുക എന്നതായിരുന്നു. ശിഷ്യന്മാരെ യേശുവിൽ നിന്ന് അകറ്റുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പരീശന്മാർ ആകാശത്തിൽ ഒരടയാളം കാട്ടണമെന്ന് ആവശ്യപ്പെട്ടതിൽ ഒരു തെറ്റുമില്ലെന്നായിരുന്നു ശിഷ്യന്മാർ കരുതിയത്. യേശു അവർക്ക് വേണ്ടി ഒരടയാളം കാട്ടിയിരുന്നെങ്കിൽ യേശുവിൻ്റെ ശത്രുക്കൾ നിശബ്ദരാകുമെന്ന് ശിഷ്യന്മാർ വിചാരിച്ചു. ശിഷ്യന്മാർ അവരുടെ കാപട്യം മനസ്സിലാക്കിയില്ല. മാസങ്ങൾക്ക് ശേഷം പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം 1000 തിങ്ങക്കൂടിയപ്പോൾ യേശു ഇതേ ഉപദേശം ആവർത്തിച്ചു. അവൻ ആ ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത്, പരീശന്മാരുടെ പുളിച്ചമാവായ കവടഭക്തി സൂക്ഷിച്ചു കൊള്ളുവീൻ. ലൂക്കോസ് 12:1. മാവിൽ ചേർത്തിട്ടുള്ള പുളിമാവ് അഗോചരമായി പ്രവർത്തിക്കുന്നു. മുഴുവൻ പിണ്ടത്തെയും അത് പുളിപ്പിക്കുന്നു. അതുപോലെ കപടഭക്തി ഹൃദയത്തിൽ വാഴുവാൻ അനുവദിച്ചാൽ അത് സ്വഭാവത്തെയും ജീവിതത്തെയും ബാധിക്കുന്നു. പരീശന്മാരുടെ കപടഭക്തിയുടെ ഏറ്റവും നല്ല ഉദാഹരണം കുർബാൻ എന്ന ആചാരത്തിലൂടെ കാണുവാൻ കഴിയും. യേശു ആ ദുരാചാരത്തെ എടുത്തു കാട്ടുകയും ചെയ്തു. ദേവാലയത്തോട് ഔദാര്യം കാട്ടുന്നു എന്ന ഭാവേന മാതാപിതാക്കളുടേതായ കർത്തവ്യം അവഗണിക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു അത്. ശാസ്ത്രിമാരും പരീശന്മാരും വഞ്ചന മൂടുപൊതിഞ്ഞ തത്വങ്ങൾ തന്ത്രപൂർവ്വം പ്രോത്സാഹിപ്പിച്ചു. കേൾവിക്കാരുടെ ഹൃദയങ്ങളിൽ കൗശലപൂർവ്വം അവ കടത്തിവിടുവാന് ഓരോ സന്ദർഭവും അവർ ഉപയോഗിച്ചു. ഈ വ്യാജ ഉപദേശങ്ങൾ ഒരിക്കൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ പുളിച്ച മാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ സ്വഭാവത്തെ മുഴുവൻ ബാധിക്കുകയും മാറ്റമുള്ളതാക്കി തീർക്കുകയും ചെയ്യും. വഞ്ചന നിറഞ്ഞ അവരുടെ ഉപദേശങ്ങൾ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നു. തങ്ങളുടെ സ്വന്ത കീഴ്വഴക്കങ്ങൾക്കനുസരിച്ച് ദൈവകൽപ്പനയെ വിശദീകരിക്കുവാൻ ശ്രമിക്കുന്നവരിൽ കൂടെ ഇതേ ശക്തി ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളവർ ദൈവകൽപ്പനയെ പരസ്യമായി എതിർക്കുകയില്ല. എന്നാൽ ദൈവകൽപ്പനയ്ക്ക് പകരം മാനുഷിക ഉപദേശങ്ങളെ അവർ മുമ്പോട്ട് കൊണ്ടുവരുന്നു. അതിനെ ന്യായീകരിക്കുവാനായി അവർ അങ്ങേയറ്റം ശ്രമിക്കുകയും ചെയ്യുന്നു. സ്വാർത്ഥതയിൽ നിന്ന് ഉള്ളെടുത്തതായിരുന്നു പരീശന്മാരുടെ കപടഭക്തി. സ്വയമഹത്വമായിരുന്നു അവരുടെ ജീവിത ലക്ഷ്യം. തിരുവെഴുത്തുകളെ വളച്ചൊടിക്കുവാനും തെറ്റായി പ്രയോഗിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ കാരണം ഇതായിരുന്നു. ക്രിസ്തുവിൻ്റെ ദൗത്യം അവർക്ക് അഹിതമായി തീർന്നതും ഇതുമൂലമായിരുന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ പോലും ഈ പാപത്തിൻ്റെ സാധ്യത നിലവിലിരുന്നു. ക്രിസ്ത്യാനി എന്ന് അറിയപ്പെടുവാൻ ആഗ്രഹിക്കുകയും എന്നാൽ സ്വാർത്ഥത വിട്ടുകളയുവാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നവരെല്ലാം പരീശന്മാരുടെ വ്യാജ ഉപദേശങ്ങളിൽ കുടുങ്ങിപ്പോയി. വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഇടയിൽ അവർ ആടി ഉരഞ്ഞുകൊണ്ടിരുന്നു. അവർ ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന ജ്ഞാനത്തിൻ്റെ നിധി തിരിച്ചറിഞ്ഞില്ല. ശിഷ്യന്മാർ പോലും അവർ ക്രിസ്തുവിന് വേണ്ടി എല്ലാം ത്യജിച്ചിരുന്നുവെങ്കിൽ തന്നെയും സ്വാർത്ഥത പൂർണ്ണമായി തുടച്ചു നീക്കിയിരുന്നില്ല. തങ്ങൾ വലിയവൻ ആർ എന്ന കലഹത്തിന് കാരണം ശിഷ്യന്മാരുടെ ഈ മനോഭാവമായിരുന്നു. ശിഷ്യന്മാരുടെ ഈ മനോഭാവമായിരുന്നു ക്രിസ്തുവിൻ്റെ ദൗത്യം ശരിയായി മനസ്സിലാക്കുന്നതിന് വിഘാതമായി നിന്നിരുന്നത്. വീണ്ടെടുപ്പിൻ മർമ്മം ഗ്രഹിപ്പാൻ ത്രാണിയില്ലാത്തവരും കർത്താവിൻ്റെ സ്വയത്യാഗത്തോട് അനുഭാവമില്ലാത്തവരുമായി ശിഷ്യന്മാർ ആദ്യഘട്ടങ്ങളിൽ നിലകൊണ്ടത് ഈ മനോഭാവം വെച്ച് പുലർത്തിക്കൊണ്ടായിരുന്നു. പുളിച്ച മാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്ന പോലെ സ്വാർത്ഥത നമ്മുടെ ആത്മാവിനെ മുഴുവൻ അശുദ്ധമാക്കുകയും നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്നഭിമാനിക്കുന്നവരുടെ ഇടയിൽ പഴയ കാലത്തെന്ന പോലെ ഈ പാപം വ്യാപകമായിരിക്കുന്നു. സ്വയത്തെ ഉണർത്തുവാനുള്ളതായ അദമ്യമായ പ്രവണത മൂലം അവരുടെ കർത്തൃശുശ്രൂഷയും സഹോദരങ്ങളോടുള്ള കൂട്ടായ്മയും മലിനമാകുന്നു. സ്വയപ്രമാണികത്വത്തിൻ്റെ ചിന്തയും അംഗീകാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹവും എത്ര ശക്തമായിരിക്കുന്നു. സ്വയസ്നേഹവും സ്വാർത്ഥ ചിന്തയുമാണ് ദൈവകൽപ്പനകൾക്ക് പകരം മാനുഷികകൽപ്പനകളും പാരമ്പര്യങ്ങളും സ്ഥാപിക്കുവാൻ കാരണമായി തീർന്നത്. കർത്താവിൻ്റെ മുന്നറിയിപ്പ് എപ്പോഴും ഓർത്തുകൊള്ളുക. പരീശന്മാരുടെ പുളിച്ചമാവ് സൂക്ഷിച്ചു കൊള്ളുവിൻ. ക്രിസ്തുമതത്തിൻ്റെ മതം ആത്മാർത്ഥതയാണ്. ദൈവമൗത്വത്തിന് വേണ്ടിയുള്ള തീക്ഷ്ണത പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. പരിശുദ്ധാത്മാവിന് മാത്രമേ ഈ താല്പര്യം നമ്മിൽ ഉളവാക്കുവാൻ സാധിക്കുകയുള്ളൂ. കപടഭക്തിയെയും സ്വാർത്ഥതയെയും നമ്മിൽ നിന്ന് നീക്കം ചെയ്യുവാൻ ദൈവശക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഈ രൂപാന്തരം നമ്മിൽ ദൈവാത്മാവ് വരുത്തി എന്നതിൻ്റെ അടയാളമാണ് നാം സ്വീകരിക്കുന്ന വിശ്വാസം. നമ്മിൽ വിശ്വാസം രൂഢമൂലമാവുകയും സ്വാർത്ഥതയും കാപട്യവും നമ്മിൽ നിന്ന് നീക്കപ്പെടുകയും ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നാം ശരിയായ പാതയിൽ ചരിക്കുന്നു എന്ന വസ്തുതയത്രേ. പിതാവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. യോഹന്നാൻ 12:28. ഇതായിരുന്നു യേശുവിൻ്റെ ജീവിത ലക്ഷ്യം. നാം യേശുവിനെയാണ് പിന്തുടരുന്നതെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യവും അതായിരിക്കും. അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് ഇതിനാൽ അറിയുന്നു. 1 യോഹന്നാൻ 2:6-3.